السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഓരോ മുസ്ലിമും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട മൂന്ന് അടിസ്ഥാനങ്ങൾ വിവരിക്കുന്ന അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥമാണ് ഈ ദർസുകളിൽ ഈ ദർസുകളിൽ നാം വിശദീകരിക്കാറുള്ളത്. ഖബറിൽ ചോദിക്കപ്പെടുന്ന മൂന്ന് ചോദ്യങ്ങൾ: നിന്റെ റബ്ബ് ആരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ നബി ആരാണ്. ഈ മൂന്ന് ചോദ്യങ്ങളും അവക്കുള്ള ഉത്തരവുമാണ് ഈ പുസ്തകത്തിൽ നാം പഠിക്കുന്ന വിഷയങ്ങൾ. അതിലെ മൂന്നാമത്തെ അടിസ്ഥാനമാണ് കഴിഞ്ഞ ദർസിൽ നാം വിവരിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക എന്നതാണ് മൂന്നാമത്തെ ആ അടിത്തറ. അതിനുശേഷം ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ചില അടിത്തറകൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്നാമത്തേത് അൽബഅസു, പുനരുദ്ധാനം എന്നതാണ്. മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ അവർ അന്ത്യനാളിൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പുനരുജ്ജീവിപ്പിക്കും എന്നത് വിശുദ്ധ ഖുർആനിൽ ധാരാളമായി പറയപ്പെട്ട കാര്യമാണ്. ഈ പുനരുദ്ധാനം, അതിനെക്കുറിച്ചാണ് ഇനി അദ്ദേഹം വിവരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് അൽബഅസ്, പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം എന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹം അത് പ്രത്യേകം എടുത്തു പറയാൻ ഈ ഗ്രന്ഥമെഴുതിയ കാലഘട്ടം ഒരു കാരണമാണ്. അക്കാലഘട്ടത്തിൽ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നതിനെ നിഷേധിക്കുന്ന വിഭാഗം ആളുകൾ അറേബ്യയിലെ നജ്ദിൽ, ഈ കാലഘട്ടത്തിലെ ഹിജാസും മറ്റുമൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശമടക്കം അവിടെയുള്ള സ്ഥലങ്ങളിൽ ചില മുസ്ലിമീങ്ങൾക്കിടയിൽ പടർന്നു പിടിച്ചിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അവർക്കുള്ള മറുപടിയായിക്കൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ ഈ വിഷയം അദ്ദേഹം വീണ്ടും ഓർമ്മപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞു, വന്നാസു ഇദാ മാതു യുബഅസൂൻ, മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്, ഒരിക്കൽ കൂടി അവർക്ക് ജീവൻ നൽകപ്പെടുന്നതാണ്. വദ്ദലീലു ഖൗലുഹു തആല, ആ പറഞ്ഞതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ വാക്കാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മിൻഹാ ഖലഖനാകും وفيها نعيدكم ومنها نخرجكم تارة أخرى. الله പറഞ്ഞിരിക്കുന്നു, منها خلقناكم, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ മണ്ണിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ്. وفيها نعيدكم, ആ മണ്ണിലേക്ക് തന്നെ നാം നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. മരിച്ച് ഖബറടക്കി കഴിഞ്ഞാൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകുന്നതാണ്, നിങ്ങൾ മണ്ണായി തീരുന്നതാണ്. ومنها نخرجكم تارة اخرى ആ മണ്ണിൽ നിന്ന് തന്നെ മറ്റൊരിക്കൽ കൂടി നാം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ്. وقوله تعالى രണ്ടാമത്തെ തെളിവ് സൂറത്ത് നൂഹിലെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, അല്ലാഹു അൻബതകും മിനൽ അർദി നബാത ثم يعيدكم فيها ونخرجكم اخراجا. അല്ലാഹു സൂറത്ത് നൂഹിൽ പറയുന്നു, വല്ലാഹു അൻബതകും മിനൽ അർദി നബാത, അല്ലാഹു ഭൂമിയിൽ നിന്ന് നിങ്ങളെ മുളപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ അവന്റെ പിതാവ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് മനുഷ്യരെല്ലാം മണ്ണിൽ നിന്നുള്ളവരാണ്. ആ ഭൂമിയിൽ നിന്ന് നാം നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ثم يعيدكم فيها, ഇനി ഒരിക്കൽ നാം നിങ്ങളെ അതിലേക്ക് തന്നെ മടക്കുന്നതാണ്. ويخرجكم اخراجا, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുമ്പോൾ അവൻ നിശ്ചയിക്കുന്ന രൂപത്തിൽ നിങ്ങളെ ആ ഭൂമിയിൽ നിന്ന് അല്ലാഹു പുറത്തു കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനുള്ള ഖുർആനിലെ തെളിവുകളാണ്. മനുഷ്യരുടെ പുനരുദ്ധാനം എന്നത്, അവർ ഖബറുകളിൽ നിന്ന് വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുക എന്നത്, അത് സംഭവിക്കുന്നത് അന്ത്യനാൾ കഴിഞ്ഞാലാണ്. അന്ത്യനാൾ സംഭവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കിനോട് കാഹളത്തിൽ ഊതാൻ പറയുമ്പോഴാണ്. അദ്ദേഹം കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം, ആ ശബ്ദം കേൾക്കുന്നവരെല്ലാം അവർ ഭൂമിയിലേക്ക് നിലംപതിക്കും. ഹദീസിൽ അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിൽ തന്റെ ഒട്ടകത്തിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന, അതിന് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടയനാണ് ആദ്യമായി കാഹളത്തിൽ ഊതുന്നതിന്റെ ശബ്ദം കേൾക്കുക. അത് കേട്ട ഉടനെ മനുഷ്യർ നിലംപതിക്കും. അതിനുശേഷം ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും അവർ ഈ കാഹളത്തിൽ ഊതുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ, ഉച്ചത്തിലുള്ള ഈ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അവർ നിലംപതിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വനുഫിഖ ഫിസ്സൂർ, അങ്ങനെ കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ, فصعق من في السماوات ومن في الارض, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവരും അവർ നിലംപതിക്കുന്നതാണ്, അവർ മരിച്ചു വീഴുന്നതാണ്. الا من شاء الله, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചവരൊഴികെ, അവൻ ഉദ്ദേശിച്ച മലക്കുകൾ, അല്ലാഹു ഉദ്ദേശിച്ച ഒരു വിഭാഗം ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാവരും കാഹളത്തിലുള്ള ഈ ഊത്ത് കേട്ട് കഴിഞ്ഞാൽ അവർ നിലംപതിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ثم نفخ فيه اخرى, പിന്നീട് ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെടുന്നതാണ്. അപ്പോൾ കാഹളത്തിൽ ഊതുക എന്നത് രണ്ട് തവണയുണ്ട്. ഒന്ന് അന്ത്യനാൾ സംഭവിക്കുന്ന സന്ദർഭത്തിലാണ്, അത് കേൾക്കുമ്പോഴാണ് മനുഷ്യർ, അവർ ബോധരഹിതരായി അവർ മരിച്ച് താഴെ വീഴുക. പിന്നീട് രണ്ടാമതൊരിക്കൽ കൂടി മലക്ക് കാഹളത്തിൽ ഊതുന്നതാണ്. അതാണ് ثم نفخ فيه اخرى, പിന്നീട് ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെടുന്നതാണ്. അപ്പോൾ അവരതാ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവരിങ്ങനെ പരസ്പരം നോക്കുന്നതാണ്. ഖബറുകളിൽ നിന്ന് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെട്ടതുപോലെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പറഞ്ഞ കാര്യം കൂടുതൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന നഫ്ഖതൈനി അർബഊന സന, കാഹളത്തിൽ ആദ്യം ഊതുന്നതും രണ്ടാമത് ഊതുന്നതും അതിനിടയിൽ 40 വർഷത്തെ ഇടവേളയുണ്ട്. കാഹളത്തിൽ രണ്ട് തവണ, ഒന്നാമത്തെ തവണ ഊതിയാൽ മനുഷ്യർ അവർ നിലംപതിക്കും, രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോൾ മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കും. ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങൾക്കും ഇടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട്. ثم ينزل الله من السماء ماء, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിന്ന് ഒരു വെള്ളം ഇറക്കുന്നതാണ്. ഫയംബുതൂന കമാ യംബുതു അൽബഖലു, അപ്പോൾ അവരത് ആ ചെടികൾ മുളച്ചു കൊന്തുന്നത് പോലെ, അതിന്റെ വിത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ മനുഷ്യർ അവർ കബറുകളിൽ നിന്ന് മുളച്ചു കൊന്തുന്നതാണ്, അവർ പുറത്തേക്ക് വരുന്നതാണ്. ലൈസ മിനൽ ഇൻസാനി ശൈഉൻ ഇല്ലാ യബ്ല, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് എല്ലാം ദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ലാ അദ്മൻ വാഹിദൻ വഹുവ അജ്ബു ദനബ്, ശരീരത്തിലെ ഒരു എല്ല് ഒഴിച്ചു നിർത്തിയാൽ ശരീരത്തിലെ ബാക്കി എല്ലാ ഭാഗങ്ങളും ദ്രവിക്കുന്നതാണ്. അജ്ബു ദനബ് എന്നതൊഴികെ, അജ്ബു ദനബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുതുകിൽ അതിന്റെ അവസാനത്തിലുള്ള ഒരു ചെറിയ, വളരെ ചെറിയ ലോലമായ ഒരു എല്ലിന്റെ കഷ്ണമാണ്, അതുമാത്രമാണ് ദ്രവിക്കാതെ ബാക്കിയാകുന്നത്. ആ ദ്രവിക്കാതെ ബാക്കിയായതിൽ നിന്ന് വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മനുഷ്യർ അവർ വിത്തുകളിൽ നിന്ന് ചെടികൾ മുളക്കുന്നത് പോലെ ഈ പറഞ്ഞ എല്ലിൽ നിന്നാണ് അവർ മുളച്ചു പൊന്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവരിക്കുകയാണ്. ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. പിന്നീട് മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ മഹ്ഷറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയായി. ആദ്യം പുനരുദ്ധാനം, പിന്നീടാണ് നുഷൂർ. മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിചാരണക്കായി ഒരുക്കിയ മഹ്ഷറിന്റെ ഭൂമിയിലേക്ക് ആനയിക്കപ്പെടുക. മഹ്ഷറിന്റെ ഭൂമി എവിടെയാണ്? പല പണ്ഡിതന്മാരും പറഞ്ഞു അത് ഈ ഭൂമി തന്നെയാണ്, ഇവിടെ തന്നെയാണ് മഹ്ഷർ ഉണ്ടാവുക, ഇവിടെ തന്നെയാണ് മനുഷ്യർ ഒരുമിച്ചു കൂട്ടപ്പെടുക. പക്ഷേ ഈ ഭൂമി ഇന്നുള്ള രൂപത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ്. ഭൂമിയിൽ ഒരു ഉയർച്ചയോ താഴ്ചയോ ഉണ്ടാവുകയില്ല, അത് പരന്ന പ്രതലമായിരിക്കും. അവിടെ എവിടെയും ഒരു അടയാളമോ പറയപ്പെടാവുന്ന, ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു മാറ്റമോ ഉണ്ടാവുകയില്ല. ഭൂമി മുഴുവൻ ഒരുപോലെ പരത്തപ്പെടുന്നതാണ്. ആ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യർ അവർ മഹ്ഷറിലേക്ക് ആനയിക്കപ്പെടുകയും അവരെ നിർത്തപ്പെടുകയും ചെയ്യുക. അവിടേക്ക് കബറുകളിൽ നിന്ന് മനുഷ്യർ ഇയാം പാറ്റകളെപ്പോലെ, അതല്ലെങ്കിൽ വെട്ടുകിളികളെപ്പോലെ അവരെഴുന്നേറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിളിയാളത്തിന് ഉത്തരം നൽകിക്കൊണ്ട് അവരെല്ലാം ഒരുപോലെ പോകുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉപമിച്ചത് വെട്ടുകിളികൾ അവയുടെ യാത്രയോടാണ്. വെട്ടുകിളികളുടെ യാത്ര നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത്ഭുതപ്പെടും. അവ ഒരു ദിശയിലേക്ക് കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്നത് കാണാം. കണ്ണെത്താ ദൂരത്തോളം ചിലപ്പോൾ അവ പരന്നു കിടക്കുന്നുണ്ടായിരിക്കും. അവയെല്ലാം ഒരു ദിശയിലേക്ക് ഒരുപോലെ ചലിക്കുന്നത് കാണാം. അതുപോലെ മനുഷ്യർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മഹ്ഷറിലേക്ക് അവർ നടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹ്ഷറൂന ഹുഫാതൻ ഉറാതൻ ഗുർല, നിങ്ങൾ അന്ത്യനാളിൽ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഹുഫാതൻ, കാലുകളിൽ ചെരുപ്പില്ലാത്ത നിലയിലായിരിക്കും. ഉറാതൻ, ശരീരത്തിൽ വസ്ത്രമില്ലാത്ത രൂപത്തിലായിരിക്കും. ഗുർലൻ, നിങ്ങൾ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിലായിരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുർആനിലെ ആയത്ത് അവിടുന്ന് പാരായണം ചെയ്തു. നാം മനുഷ്യരെ ഒരിക്കൽ കൂടി അവരെ സൃഷ്ടിച്ചതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് എന്നർത്ഥം വരുന്ന ആയത്ത്. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹ് അർ-റിജാലു വന്നിസാ യൻസുറു ബഅദുഹും ഇലാ ബഅദ്, അല്ലാഹുവിന്റെ റസൂലെ, ഇവർ നഗ്നരായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. അർ-റിജാലു വന്നിസാ, പുരുഷന്മാരും സ്ത്രീകളുമില്ലേ. യൻസുറു ബഅദുഹും ഇലാ ബഅദ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നഗ്നതകൾ നോക്കുകയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംറു അഷദ്ദു മിൻ അൻ യുഹിമ്മഹും ദാക്, ആ കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ അത്ര കഠിനമായ അവസ്ഥയിലായിരിക്കും മഹ്ശറിൽ മനുഷ്യരുണ്ടായിരിക്കുക. യൗമ യഫിറുൽ മർഉ മിൻ അബീഹി വ ഉമ്മിഹി മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, അന്നേ ദിവസം മനുഷ്യർ തൻ്റെ സഹോദരനെ കണ്ടാൽ അവൻ്റെ അരികിൽ നോടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅത്തി ഷൈഉൻ അദീം യൗമ തറൗനഹ തസ്ഹലു കുല്ലു മുർദിഅത്തൻ അമ്മാ അർദഅത്ത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ വതറ അന്നാസ സുകാര വമാ ഹും ബിസുകാര ولكن عذاب الله شديد يا ايها الناس اليوم من الشر اتقوا ربكم നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. ان زلزله الساعه شيء عظيم അന്ത്യനാളിൻ്റെ പ്രകമ്പനം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്, അങ്ങേയറ്റം ഗുരുതരമായ കാര്യമാണ്. യൗമ തറൗനഹ തജ്ഹലു കുല്ലു മുർദ്ദഅത്തിൻ അമ്മാ അർദഅത്. മുലപ്പാൽ കൊടുക്കുന്ന സ്ത്രീ താൻ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടിയെക്കുറിച്ച് അശ്രദ്ധയിലായി പോകും, അതിനെ ഇട്ടറിഞ്ഞത് ഓടിപ്പോകും. യൗമ തറൗനഹ തജ്ഹലു കുല്ലു മുർദ്ദഅത്തിൻ അമ്മാ അർദഅത്. وترى الناس سكارى وما هم بسكارى. അന്നേ ദിവസം മനുഷ്യരെ ലഹരി ബാധിച്ചവരെ പോലെ നിനക്ക് തോന്നിപ്പോകും. ഭയത്തിന്റെ കാഠിന്യം കാരണത്തിൽ ഒരു പേടിച്ച അവസ്ഥയിലായിരിക്കും. അല്ലാഹു ഖുർആനിൽ അന്ത്യനാളിനു പറഞ്ഞ പേരെന്താണ്? അൽ ഖാരിഅ. മൽ ഖാരിഅ വമ അദ്രാക മൽ ഖാരിഅ. അൽ ഖാരിഅ, ഹൃദയത്തെ ഭീതി കൊണ്ട് ഞെട്ടി വിറപ്പിക്കുന്ന സംഭവം. അന്ത്യനാളിന്റെ പേര് എന്നതാണ്? മൽ ഖാരിഅ. എന്താണ് ഈ ഖാരിഅത്ത് എന്ന് നിനക്കറിയാം. അല്ലാഹുവിന്റെ റസൂലെ, എത്രയെല്ലാം താങ്കൾക്ക് പറഞ്ഞു തന്നാലും എങ്ങനെയാണ് അതിന്റെ ഭീതിയെക്കുറിച്ച് താങ്കൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുക? അത്ര ഗൗരവമുള്ളതാണ് വമ അദ്രാകമൽ ഖാരിഅ എന്നതിന്റെ അർത്ഥം. അതാണ് വമ അദ്രാകമൽ ഖാരിഅ എന്നതിന്റെ അർത്ഥം. ഒരു മനുഷ്യനും എത്ര ചിന്തിച്ചാലും അതിന്റെ ഭീതിയുടെ കാഠിന്യം എന്താണ് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വതറന്നാസ സുഖാറ, ജനങ്ങൾ ലഹരി ബാധിച്ചവരെ പോലെ ഉണ്ടായിരിക്കും. വമാ ഹും ബിസുഖാറ, അവർക്ക് ലഹരി ബാധിച്ചതല്ല. വലാകിന്ന അദാബല്ലാഹി ഷദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ കഠിനമാണ്. നോക്കൂ നിങ്ങൾ, ഇത് അന്ത്യനാളിന്റെ ആരംഭമാണ്. അത് ശിക്ഷ പോലുമല്ല, ശിക്ഷ ഇനി വരാനിരിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം പറഞ്ഞതുപോലെ, ആരെങ്കിലും തന്റെ കണ്ണുകൊണ്ട് അന്ത്യനാൾ കാണുന്നതുപോലെ അവൻ അന്ത്യനാൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സൂറത്തുൽ തക്വീർ, സൂറത്തുൽ ഇൻഫിത്താർ, സൂറത്തുൽ ഇൻഷിഖാഖ് എന്നിങ്ങനെയുള്ള സൂറത്തുകൾ അവൻ പാരായണം ചെയ്യട്ടെ, അവനത് മനസ്സിലാവും. ഇദ ശംസു കൂറത്ത് വഇദൽ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യറത് വഇദൽ ബിഹാറു ഉത്തിലത് വഇദൽ വുഹൂശു ഹുശിറത് വഇദൽ നുഫൂസു സുവിജത് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദ സുഹുഫു നുശിറത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, സൂര്യന് ഗ്രഹണം ബാധിച്ചു കഴിഞ്ഞാൽ, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് ഉതിർന്നു വീഴുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ, സമുദ്രം അതിന്റെ കെട്ട് അഴിച്ചുവിട്ട് അത് ആർത്തലച്ചു മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ മനുഷ്യൻ ഭയന്ന് ഉറച്ച് അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വഇദൽ വുഹൂശു ഹുശിറത്, അന്ത്യനാളിൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി വന്യമൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടിയാൽ, വഇദൽ മൗഊദതു സുഇലത്, ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട കുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് അതിനോട് ചോദിക്കപ്പെടുകയാണ്, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണ് നീ കൊല്ലപ്പെട്ടത്? പണ്ഡിതന്മാർ പറയണം, സുബ്ഹാനല്ലാഹ്, കുഴിച്ചു മൂടപ്പെട്ട കുട്ടിയോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന്. അപ്പോൾ കുഴിച്ചുമൂടിയവന്റെ കാര്യം എന്താണ്? കുഴിച്ചുമൂടപ്പെട്ട കുട്ടി, അത് തെറ്റ് ചെയ്തിട്ടില്ല, അതിനെ വേറൊരാൾ കുഴിച്ചുമൂടാണ് ചെയ്തത്, അതിനോട് ചോദിക്കപ്പെടുന്നു, എന്തിനാണ് അത് കൊല്ലപ്പെട്ടത് എന്ന് അതിനോട് ചോദിക്കപ്പെടും. അപ്പോൾ കൊന്നു കുഴിച്ചുമൂടിയവന്റെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്. അന്ത്യനാളിന്റെ ഗാംഭീര്യം, അതിന്റെ വലുപ്പം വല്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിന്റെ പ്രകമ്പനം അതിന് സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ദിവസം എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? നമ്മൾ ഈ പറഞ്ഞ ചെറിയ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അന്ത്യനാളിന്റെ ഗാംഭീര്യം ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം. ഇത് ഉറപ്പായും സംഭവിക്കുന്നതാണ്. ഇത് അന്ത്യനാളിലുള്ള വിശ്വാസം എന്നത് ഓരോ മുസ്ലിമിനും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വബഅദൽ ബഅസി മുഹാസബൂന വമജ്സിയൂന ബിഅമാലിഹിം. ഈ പുനരുദ്ധാനത്തിന് ശേഷം മുഹാസബൂൻ, അവർ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. നീ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും വിചാരണ ചെയ്യപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ, നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുന്നതുവരെ ഒരാൾക്കും തൻ്റെ കാല് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. ഒന്നാമത് ചോദിക്കപ്പെടുന്നത് അവൻ്റെ ആയുസ്സിനെ കുറിച്ചാണ്. എന്ത് കാര്യത്തിനാണ് അവന്റെ ആയുസ് അവൻ ഉപയോഗപ്പെടുത്തിയത്? അവന്റെ സമയം എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത്? അവന്റെ യുവത്വം എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? അവന്റെ സമ്പാദ്യം അവൻ എവിടെ നിന്നാണ് സമ്പാദിച്ചത്? അവന്റെ സമ്പത്ത് അവൻ എവിടെയാണ് ചെലവഴിച്ചത്? ഓരോന്നും ചോദ്യമുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്, വബഅദൽ ബഅസി മുഹാസബൂൻ, അവർ വിചാരണ ചെയ്യപ്പെടുന്നതാണ്, അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരുന്നതാണ്. വമജ്സിയൂന ബിഅമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ആ പ്രവർത്തനത്തിന്റെ നിലവാരമനുസരിച്ച് പ്രതിഫലം നൽകുന്നതാണ്. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ വാക്കാണ്, ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽഹുസ്ന. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് എന്തിനാണ്? ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു, തിന്മ പ്രവർത്തിച്ചവർക്ക് അവരുടെ പ്രവർത്തനത്തിന് യോജിച്ച പ്രതിഫലം നൽകാനാണ്. വയജ്സിയല്ലദീന അഹ്സനു ബിൽഹുസ്ന, നന്മ പ്രവർത്തിച്ചവർക്ക് അതിനേക്കാൾ, അവരുടെ നന്മയേക്കാൾ ഉത്തമമായ പ്രതിഫലം നൽകാനാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവരുടെ പ്രവർത്തനത്തിന് യോജിച്ച ശിക്ഷ നൽകാനാണ്. തിന്മക്കുള്ള ശിക്ഷ ഒരിക്കലും ആ തിന്മക്ക് അർഹമായതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുകയില്ല. തിന്മക്ക് യോജിച്ച ശിക്ഷയാണ് ഉണ്ടാവുക. ഇത് അള്ളാഹുവിന്റെ നീതിയാണ്. എന്നാൽ നന്മയോ? നന്മക്ക് യോജിച്ച പ്രതിഫലമാണോ? അല്ല, നന്മക്ക് ഇരട്ടി ഇരട്ടിയായാണ് പ്രതിഫലമുള്ളത്. വയജ്സിയല്ലദീന അഹ്സനു ബിൽഹുസ്ന, നന്മ ചെയ്തവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം, അതിനേക്കാൾ നല്ല പ്രതിഫലമാണ് അവർക്ക് നാളെ നൽകപ്പെടുക. വിചാരണ എന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഇവിടെ പറഞ്ഞത് വിചാരണയും പ്രതിഫലവുമാണ്. വിചാരണ രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് ഹിസാബുൻ യസീർ, ലളിതമായ വിചാരണയാണ്, കഠിനമായ വിചാരണയല്ല, വളരെ ലളിതമായ വിചാരണയാണ്. അതിനാണ് അർദ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ പ്രാർത്ഥനകളിലൊന്ന്, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുവെ എനിക്ക് നീ യസീറായ എളുപ്പമുള്ള വിചാരണ നിശ്ചയിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത് നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രാർത്ഥനകളിലൊന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, فاما من اوتي كتابه بيمينه فسوف يحاسب حسابا يسيرا. അന്നേ ദിവസം വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവൻ, അവന്റെ വിചാരണ വളരെ ലളിതമായ, വളരെ എളുപ്പമുള്ള വിചാരണയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ വിചാരണ അത് എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അൻ യൻദുറ ഫി കിതാബിഹി ഫയതജാവസ അൻ, അവൻ തൻ്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിലേക്ക് നോക്കും. ആ ഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ അതിലുള്ള തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് അവൻ്റെ തെറ്റ് അവന് കാണിച്ചു കൊടുക്കും, നീ ഇന്ന ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പുറത്തു കൊടുത്തിട്ടുണ്ട്. ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്നി അല്ലാഹു തബാറക വ തആല അബ്ദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയെ അവൻ്റെ അരികിലേക്ക് നിർത്തുന്നതാണ്, അള്ളാഹുവിന്റെ അരികിലേക്ക് അവന്റെ അടിമയെ നിർത്തുന്നതാണ്. ഫയഅറിദു അലൈഹി അമാല, അവന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് കാണിച്ചു കൊടുക്കും. അവന്റെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും. അങ്ങനെ അവൻ തന്റെ തിന്മകളെ കുറിച്ച് കേൾക്കുമ്പോൾ അവൻ വിചാരിക്കും, വദന്ന ഫീ നഫ്സിഹി അന്നഹു ഖദ് ഹലക, തന്റെ മനസ്സിൽ അവൻ വിചാരിക്കും ഞാൻ നശിച്ചു പോയിട്ടുണ്ട്, എന്റെ കാര്യം കഴിഞ്ഞു, അവന്റെ തിന്മകൾ, നീ ഇന്നെ തിന്മ ചെയ്തിട്ടില്ലേ? അവൻ പറയും, ബല യാ റബ്, ചെയ്തു പോയിട്ടുണ്ട്, ഈ ചെയ്തു പോയ തെറ്റിനുമല്ല ഒഴിവ് കഴിവ് നിനക്ക് പറയാനുണ്ട്, ഒരു ഒഴിവ് കഴിവില്ല. അങ്ങനെ അവൻ അവന്റെ തെറ്റുകൾ അവനോട് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ മനസ്സിൽ വിചാരിക്കും, റബ്ബേ ഈ പറയുന്നതൊക്കെ ചെറിയ ചെറിയ തെറ്റുകളാണല്ലോ, ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ വലിയ വലിയ ചില തെറ്റുകളുണ്ടല്ലോ, അതുകൂടി ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവൻ മനസ്സിൽ അവനോട് ചോദിക്കുന്നത് ചെറിയ തെറ്റുകളെ കുറിച്ചായിരിക്കും. അപ്പൊ അവന്റെ മനസ്സിലുള്ള ചിന്ത, ഞാൻ ഇതിനേക്കാൾ വലുത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അവൻ ചിന്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ചില തെറ്റുകൾ അവന് മുന്നിൽ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് പറയും, ഈ തിന്മകൾ സതർതുഹ ലക ഫി ദുനിയാ വഖദ് ഗഫർതുഹ ലക അൽയൗം, ഈ തെറ്റുകളെല്ലാം നീ ദുനിയാവിലായിരിക്കെ ഞാൻ മറച്ചു വെച്ച തെറ്റുകളാണ്, ജനങ്ങൾ കാണാതെ അവരറിയാതെ ഞാൻ മറച്ചുവെച്ച തെറ്റുകളാണ്. ഖദ് ഗഫർതുഹ ലക ലിയൗമ, ഈ ദിവസം നിനക്ക് ഞാനിതാ ആ തെറ്റുകളെല്ലാം പുറത്തു തന്നിരിക്കുന്നു. ഈ തെറ്റിൻ്റെ പേരിൽ നീ ശിക്ഷിക്കപ്പെടുന്നതല്ല. അതാണ് അവൻ്റെ കിതാബ് നൽകപ്പെട്ടാൽ ആ കിതാബിൽ, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ്റെ കിതാബിൽ അവൻ്റെ തിന്മകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുകയില്ല, മറിച്ച് അവൻ്റെ തിന്മകൾ മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലേ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുവേ, നീ അഫൂവാണ്, വിട്ടുപുറത്തു മാപ്പാക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ വിട്ടുപുറത്തു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അല്ലാഹുവേ എനിക്ക് നീ അഫൂവ് നൽകണമേ. എന്താ ഈ അഫൂ എന്ന് പറഞ്ഞാൽ? കേവലം തിന്മകൾ പുറത്തു കൊടുക്കൽ മാത്രമല്ല, മറിച്ച് ആ തെറ്റുകൾ മായ്ച്ചു കളയലാണ്. തെറ്റ് സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവന്റെ കിതാബുകളിൽ യാതൊരു തെറ്റും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞത്, തന്റെ വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ചവൻ അവൻ തന്റെ കുടുംബക്കാർക്ക് അരികിലേക്ക് തിരിച്ചു ചെല്ലും. എന്നിട്ട് അവൻ എന്താ പറയുന്നത്? ഹാ ഉമുഖറഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇതാ എന്റെ കിതാബ്, ഇതാ നിങ്ങൾ വായിച്ചു നോക്കൂ, ഞാൻ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു നാളെ ഒരു പരലോകമുണ്ട് എന്ന്, എന്റെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചത്, അതുകൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾ എഴുതിയ കിതാബിതാ നിങ്ങൾ വായിച്ചു നോക്കൂ. അവന്റെ തെറ്റുകൾ അതിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അവനത് ഒരാൾക്ക് അഭിമാനത്തോടുകൂടി കാണിക്കാൻ പറ്റുമോ? ഇല്ല, ആ തെറ്റുകൾ അതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവന്റെ കാര്യം. അവനുള്ള വിചാരണ ഈ രൂപത്തിൽ ലളിതമായ വിചാരണയാണ്, എളുപ്പമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ. രണ്ടാമത്തെ വിചാരണ അൽ മുനാഖശ, അത് കൃത്യമായ സൂക്ഷ്മമായ വിചാരണയാണ്. ഓരോ ചെറിയ കാര്യവും വലിയ കാര്യവും അവനോട് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു കാര്യത്തിലും അവന് വിട്ടുവീഴ്ച നൽകപ്പെടുകയില്ല. കടുത്ത സൂക്ഷ്മമായ വിചാരണ അവനുണ്ടായിരിക്കും. ആ വിചാരണയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ നൂഖിശൽ ഹിസാബ് ഉദ്ദിബ്, ആർക്കെങ്കിലും തൻ്റെ വിചാരണ ഏറ്റവും കൃത്യമാക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ശിക്ഷ അവന് ലഭിച്ചു കഴിഞ്ഞു, അവൻ ശിക്ഷിക്കപ്പെടുന്നതാണ്. വിചാരണ കൃത്യമാക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന് അള്ളാഹുവിൻ്റെ അരികിൽ ശിക്ഷ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, പരലോകത്ത് നമ്മുടെ വിചാരണ എളുപ്പമാകാനുള്ള വഴികളിൽ ഒന്ന്, നമ്മൾ ദുനിയാവിലായിരിക്കുന്ന കാലത്ത് നമ്മളെ വിചാരണ ചെയ്യാന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ നാളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. നമ്മൾ സ്വയം അവനാന്റെ പ്രവർത്തനം വിചാരണ ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വന്തത്തെ നിങ്ങൾ കഠിനമായി വിചാരണ ചെയ്യുക, എന്നാൽ നിന്റെ ചുറ്റുമുള്ള സഹോദരങ്ങളെ അവരുടെ വിചാരണ നീ കഠിനമാക്കരുത്. അവർക്ക് നീ എളുപ്പം കൊടുക്കുക, അവർക്ക് നീ വിട്ടുകൊടുക്കുക, അവർക്ക് മാപ്പാക്കുക. ഓരോ ചെറുതിനും പിടികൂടേണ്ടതില്ല, ഓരോ ചെറിയ കാര്യത്തിനും പ്രശ്നമുണ്ടാക്കേണ്ടതില്ല, ഓരോ വിഷയത്തിനും കൃത്യമായ ചോദ്യം ചെയ്യൽ നീ നടത്തേണ്ടതില്ല. വിട്ടുകൊടുക്ക്, പുറത്തുകൊടുക്ക്. നീ പുറത്തു കൊടുത്താൽ അള്ളാഹു നിനക്ക് പുറത്തു തരും. നീ എളുപ്പമാക്കിയാൽ അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരും. അള്ളാഹു നിനക്ക് പുറത്തു നൽകണം, ചുറ്റുള്ളവർക്ക് നീ പുറത്തു കൊടുക്കും. അവരുടെ കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി വിചാരണ നടത്തിയ ഓരോന്നിനും ശിക്ഷ വിധിക്കുക എന്ന സ്വഭാവം നീ ഉപേക്ഷിച്ചാൽ, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, നിന്റെ പണി എങ്ങനെയാണോ, നിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നോ, അതിന് സമാനമായ പ്രതിഫലമായിരിക്കും നിനക്ക് പരലോകത്ത് ലഭിക്കുക. നീ കരുണ കാണിച്ചാൽ അള്ളാഹു കരുണ കാണിക്കും, നീ കാഠിന്യം കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് നീ ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് വിചാരണ കഠിനമാക്കപ്പെട്ടു കഴിഞ്ഞാൽ അവനുള്ള ശിക്ഷ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അറിയിക്കുകയാണ്. വിചാരണ കഴിഞ്ഞാൽ പിന്നീട് പല ഘട്ടങ്ങളുണ്ട്, ഷഫാഅത്തിന്റെ ഘട്ടമുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതിനുശേഷമാണ്, അവസാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് പ്രതിഫലം നൽകുക. അവന്റെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയാകട്ടെ പ്രതിഫലമാകട്ടെ, അത് രണ്ട് കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അവൻ ഒരാളെ ശിക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് നീതിപൂർവകമായിരിക്കും. അള്ളാഹു ഒരാളെ ശിക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് നീതിയുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗ നരകങ്ങളെക്കുറിച്ചും സ്വർഗക്കാരെക്കുറിച്ചും നരകക്കാരെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം അവസാനം എന്താണ് പറഞ്ഞത്? വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നരകക്കാർ നരകത്തിൽ പ്രവേശിച്ചാൽ, സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവരവസാനം പറയുന്ന വാക്കിതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നരകക്കാർ എന്തുകൊണ്ടത് പറയുന്നത്? അവർക്ക് ബോധ്യപ്പെടുമെന്നാണ്, അവർക്ക് ലഭിച്ച ശിക്ഷ നീതിയുള്ളതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മിസ്ഖാൽ ദറ ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളം പോലും അവൻ അനീതി കാണിച്ചിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടും. തങ്ങൾക്ക് അർഹമായ സ്ഥാനം ഇതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാതെ ഒരാളും നരകത്തിൽ ഉണ്ടാവുകയില്ല, ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അവസാനമായി പറയുന്നത്. അതുകൊണ്ട് ഒരാൾ നരകത്തിൽ പ്രവേശിച്ചാൽ ഒരാളോട് പോലും അള്ളാഹു അനീതി കാണിക്കുന്നതല്ല. അള്ളാഹുവിന്റെ ശിക്ഷകൾ പൂർണ്ണമായും നീതിയാണ്. എന്നാൽ അവന്റെ പ്രതിഫലമോ, അവൻ സ്വർഗം നൽകുന്നതോ, അത് നീതിയാണ്. നമ്മുടെ പ്രവർത്തനത്തിന് നേരെ തുല്യമാണോ സ്വർഗത്തിലെ പ്രതിഫലം? ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസിൽ പറഞ്ഞതുപോലെ ഒരാളും സ്വർഗത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം പ്രവേശിക്കുന്നതല്ല. സഹാബികൾ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങും പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനക്കതാലിക്, ഞാനും അതുപോലെ തന്നെയാണ്. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എനിക്കും എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിലെ ഉന്നതമായ പദവി, അത് അർഹമല്ല. അത് ഒരാൾക്കും അള്ളാഹു നൽകുന്ന പ്രതിഫലം, അതിന് തുല്യമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുകയില്ല. മനുഷ്യൻ എത്ര നോക്കിയാലും, അവിടെ നോക്കൂ നിങ്ങൾ, രണ്ടാലൊരു കാര്യത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അള്ളാഹു ചെയ്ത നിഅമത്തുകൾ, ആ നിഅമത്തിന് തുല്യമായ ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഒരു കണ്ണിനുള്ള ശുക്ർ മാത്രം അള്ളാഹുവിന് നൽകാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ഒന്ന് സാധിക്കോ? ഒരിക്കലും കഴിയില്ല. ഒരു ചെറിയ ഒരു കാര്യത്തിന് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹത്തിന് പരിപൂർണമായ ശുക്ർ നൽകാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഇമാം ശാഫിഈ റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോ ഒരാൾ ഒരു അനുഗ്രഹത്തിന് അള്ളാഹുവിന് നന്ദി കാണിച്ചു എന്ന് വിചാരിക്കട്ടെ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കട്ടെ, അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞത് ഒരു അടുത്ത അനുഗ്രഹമാണ്, അതിന് വേറെ നന്ദി പറയണം. എത്ര നന്ദി പറഞ്ഞാലും അള്ളാഹുവിന്റെ നിഅമത്താണ് അത്, ഇത് അവസാനിക്കുകയില്ല. ഒന്നല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിഅമത്ത്, അതല്ലെങ്കിൽ രണ്ടാമത് നമ്മളിടയിലുള്ള കാര്യം, നമ്മൾ ചെയ്ത തെറ്റുകൾ, ഇതിന് രണ്ടിനും ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ, അതിന് പൂർണ്ണമായി നന്ദി കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതല്ലെങ്കിൽ നാം അവനോട് കാണിക്കുന്ന ധിക്കാരങ്ങൾ, ഈ രണ്ടിനുമിടയിലാണ് മനുഷ്യൻ നേരം പുലരുന്നതും വൈകുന്നേരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടല്ലേ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? വഅബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി. അള്ളാഹുവെ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാനിതാ ഏറ്റുപറയുന്നു, അതോടൊപ്പം എന്റെ തെറ്റുകൾ ഞാൻ അള്ളാഹു എന്നിന്റെ മുന്നിൽ ഏറ്റുപറയുന്നു. ഇത് രണ്ടിലുമാണ് മനുഷ്യനുണ്ടാവാം, ഇത് രണ്ടുമല്ലാതെ മനുഷ്യന് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഒരാൾ നേരം പുലർന്നാൽ ലാ യസാലുൽ മുഅ്മിനു ഹസീനൻ, ഒരു മുഅ്മിൻ ഏതൊരു സന്ദർഭത്തിലും അവനെ ഒരു നിലക്കുള്ള വിഷാദം എപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഈ വിഷാദം? എന്താണ് ഈ ദുഃഖം? അവൻ അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവനതിന് തിരിച്ച് ശുക്ർ ചെയ്യാൻ പറ്റുന്നില്ല. അതോടൊപ്പം ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ജീവിതം ഇതിലാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തുള്ള അവന്റെ പ്രതിഫലം നരകമാകട്ടെ, അത് അവന്റെ നീതിയാണ്. സ്വർഗമാകട്ടെ, അത് അവന്റെ റഹ്മത്താണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മഹ്ദു ഫദ്ലിൻ, അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ് സ്വർഗം. അവൻ അവന്റെ കാരുണ്യം കൊണ്ട് മൂടിയിട്ടില്ല എങ്കിൽ ഒരാൾക്കും അവിടേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ബാക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണത്? അവനവന്റെ ഇബാദത്തിൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. നീ ചെയ്യുന്ന ഒരു നന്മയിലും നിന്റെ ഹൃദയത്തിൽ അഹങ്കാരം കടന്നുകൂടാൻ പാടില്ല. അതിന് ഈ പറഞ്ഞ പാഠം നമ്മെ സഹായിക്കേണ്ടതാണ്. മനുഷ്യർ പരലോകത്തെത്തിയാൽ അവർ മൂന്ന് വിഭാഗക്കാരാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവരുടെ നന്മകൾ അവരുടെ തിന്മകളെ കവച്ചു വച്ചിരിക്കുന്നു. അവരുടെ നന്മകൾ അവരുടെ തിന്മകളെ കവച്ചു വച്ചിരിക്കുന്നു. അവരെവിടെയാണ്? അവർ സ്വർഗത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ വൽ വസ്നു യൗമഇദിനിൽ ഹഖ്ഖു, അന്നേ ദിവസം മീസാൻ എന്നത്, പ്രവർത്തനങ്ങൾ തൂക്കിക്കണക്കാക്കുക എന്നത് സത്യമായും സംഭവിക്കുന്ന കാര്യമാണ്. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈകഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെയെങ്കിലും നന്മയുടെ തുലാസ് കനം തൂങ്ങിയാൽ അവരാണ് വിജയിച്ചിട്ടുള്ളവർ. നന്മ കനം തൂങ്ങിയവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. രണ്ടാമത്തെ വിഭാഗം അവരുടെ തിന്മകളാണ് നന്മകളെക്കാൾ കനം തൂങ്ങിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞു, വമൻ ഖഫത് മവാസീനുഹു ഫഉലൈകല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യസ്ലിമൂൻ. എന്നാൽ അന്നേ ദിവസം തന്റെ നന്മകളുടെ തുലാസ് കനം കുറഞ്ഞുപോയവർ, അവരുടെ തിന്മകളുടെ തുലാസുകൾ കനം തൂങ്ങിക്കഴിഞ്ഞാൽ അവർ തന്നെയാകുന്നു സ്വന്തത്തെ നഷ്ടത്തിലാക്കിയിട്ടുള്ള ആളുകൾ. ഇങ്ങനെ സ്വന്തത്തെ നഷ്ടത്തിലാക്കിയത് ഇങ്ങനെ അവർ സ്വന്തത്തെ ഖുർആൻ പലയിടത്തും കാണുന്ന വാക്കാണിത്. സ്വന്തത്തെ നഷ്ടത്തിലാക്കി, എന്തേ സ്വന്തത്തെ നഷ്ടത്തിലാക്കി എന്ന് പറഞ്ഞാൽ, അവൻ സ്വർഗം അവന് അർഹമായിരുന്നു, അവന് ലഭിക്കേണ്ടതായിരുന്നു പണിയെടുത്തിരുന്നെങ്കിൽ, അവനത് കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിച്ച മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട നരകത്തിലെ സ്ഥാനം ഇന്നതാണ്. നരകത്തിൽ പ്രവേശിച്ചവർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്നാണ്. നിങ്ങൾ നന്മകൾ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്വർഗത്തിലെ സ്ഥാനം ഇന്നതാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചവന്റെ സന്തോഷവും ആശ്വാസവും വർദ്ധിപ്പിക്കാനും അത് കാരണമാണ്. നരകത്തിൽ പ്രവേശിച്ചവന്റെ നിരാശയും അവന്റെ വിഷമവും അധികരിപ്പിക്കാനും ഈ കാര്യം കാരണമാണ്. കാരണം അവൻ നരകത്തിൽ കിടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് അർഹതപ്പെട്ടിരുന്ന സ്ഥലത്ത് ഇരിക്കുന്നതാരാണ്? അവൻ ദുനിയാവിൽ പരിഹസിച്ചവരാണ്, അവൻ ദുനിയാവിൽ കളിയാക്കിയവരാണ്, അവൻ ദുനിയാവിൽ അതിക്രമം ചെയ്തവരാണ്. അതുണ്ടാക്കുന്ന വിഷമം എന്തായിരിക്കും? ഇതാണ് രണ്ട് വിഭാഗം. മൂന്നാമത്തെ വിഭാഗം നന്മകളും തിന്മകളും സമമായവരാണ്. അവരാണ് അൽ അറാഫ് എന്ന് പറയുന്ന പ്രദേശത്ത് അവരാണ് ഉണ്ടായിരിക്കുക. സൂറത്തു അൽ അറാഫ് എന്ന പേരിൽ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അറാഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞു, വബൈനഹുമ ഹിജാബ്, സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണത്, ഒരു ഉയർന്ന സ്ഥലമാണ്. വഅലൽ അറാഫി റിജാലുൻ യഅറിഫൂന കുല്ലൻ ബിസീമാഹും, സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ മധ്യത്തിലുള്ള ഈ ഉയരമുള്ള പ്രദേശത്ത്, ഈ മറക്കു മുകളിൽ കുറച്ചാളുകൾ ഉണ്ടായിരിക്കും. അവർ യഅറിഫൂന കുല്ലൻ ബിസീമാഹും, അവർക്ക് എല്ലാവരെയും അവരുടെ അടയാളങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും. അവർ അറാഫിന് മുകളിലാണ്. നരകക്കാരെ അവരുടെ മുഖം, കറുത്തിരുണ്ട മുഖം കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും. സ്വർഗക്കാരെ അവരുടെ വെളുത്തു പ്രകാശിച്ച മുഖം കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും. ونادى اصحاب الجنه ان سلام عليكم لم يدخلوها وهم يطمعون. اعرافിൽ നിൽക്കുന്ന ഈ ആളുകൾ അവർ സ്വർഗ്ഗക്കാരെ വിളിച്ചുകൊണ്ട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലം يدخلوها, അവർ ഇപ്പോഴും സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. വഹും യത്മഊൻ, അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. وإذا صرفت أبصارهم تلقاء أصحاب النار, സ്വർഗ്ഗക്കാരെ നോക്കിയതിനു ശേഷം അവരുടെ കണ്ണുകൾ നരകക്കാരിലേക്ക് നീണ്ടുകഴിഞ്ഞാൽ അവർ പറയും, قالوا ربنا لا تجعلنا مع القوم الظالمين, ഞങ്ങളുടെ റബ്ബേ, ഒരിക്കലും അതിക്രമികളായ ആളുകളോടൊപ്പം ഞങ്ങളെ നീ ആക്കരുതേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അറാഫിന് മുകളിൽ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. നന്മ അധികരിച്ചവർ, തിന്മ അധികരിച്ചവർ, നന്മയും തിന്മയും സമമായവർ, ഇങ്ങനെ മൂന്ന് വിഭാഗം ആളുകളുണ്ട്. നന്മ അധികരിച്ചവർ മുഅ്മിനീങ്ങളാണ്, സംശയമില്ല. തിന്മ അധികരിച്ചവർ, ചില പണ്ഡിതന്മാർ പറഞ്ഞു, കുഫാറുകൾ, മുശ്രിക്കുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്മകൾ എന്ന് പറയാവുന്ന ഒന്നുമില്ല, അവർക്ക് നന്മകൾ തീർത്തുമില്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, ലഇൻ അശ്റക്തും ലയഹ്ബതന്ന അമലുക്കും, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നന്മകളെല്ലാം നിഷ്ഫലമാകും. ശിർക്കിനോടൊപ്പം ഒരു നന്മ ഉണ്ടാവുകയില്ല. അവരെത്ര ചെയ്താലും, എന്തെല്ലാം പ്രവർത്തിച്ചാലും, എത്ര സദഖ കൊടുത്താലും, ഇത്രയും കാര്യങ്ങൾ ചെയ്താലും ശിർക്കുണ്ട് എങ്കിൽ, കുഫറുണ്ട് എങ്കിൽ അതിനോടൊപ്പം നന്മകൾ നിലനിൽക്കുകയില്ല. അതുകൊണ്ട് അവർക്ക് ഒരു നന്മയും അവരുടെ കയ്യിൽ ഉണ്ടാവുകയില്ല എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒമൻ കദ്ദബ ബിൽ ബഅസി കഫർ, ആരെങ്കിലും പുനരുദ്ധാനത്തെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്, അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകും. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് ഖുർആനിൽ ആയത്താണ്. زعم الذين كفروا ان لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير. അല്ലാഹു മനുഷ്യരെ മരിച്ചതിനു ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നത് ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫറാണ്, അവൻ മുസ്ലിം അല്ല. അത് വ്യക്തമായ കാര്യം, ഖുർആനിന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് ഈ വിശ്വാസം. അതിനുള്ള തെളിവ് ഖുർആനിലെ ഈ ആയത്താണ്. زعم الذين كفروا, കുഫാറുകൾ ജൽപ്പിക്കുന്നു, അവർ വാദിക്കുന്നു, അല്ല യുബഅസു, അവരൊരിക്കലും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതല്ല എന്ന്. ഖുൽ ബലാ വറബ്ബി ലതുബഅസുൻ, എന്നാൽ നബിയെ പറഞ്ഞുകൊടുക്കുക, ബല ഒരിക്കലുമല്ല, അവർ വിചാരിക്കുന്നത് പോലെയല്ല, തീർച്ചയായും അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്നതാണ്. ബല വറബ്ബി, എന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലതുബഅസുൻ, നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ലതുബഅസുന്ന, നിങ്ങൾ ഉറപ്പായും സംശയമില്ല, എന്തായാലും നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടും. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളോട് വിവരിക്കപ്പെടുന്നതാണ്. വദാലിക അലല്ലാഹി യസീർ, അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിൻ്റെ അരികിൽ ഈ പറഞ്ഞതെല്ലാം വളരെ നിസ്സാരമായ കാര്യമാണ്. അവനിതൊരു എന്താ പറയുക, ആകാശഭൂമികൾ ആദ്യം സൃഷ്ടിച്ചവന് ഇത് ഒരിക്കൽ കൂടി സൃഷ്ടിക്കുക എന്നത് ഒരു പ്രയാസവുമുള്ള കാര്യമല്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ, കുൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല, അവന് അത് പ്രയാസമുള്ള കാര്യമല്ല. കുഫാറുകൾ, മുശ്രിക്കുകൾ, മക്കയിലുള്ളവരും അതിനു മുൻപുള്ളവരുമെല്ലാം ഏറ്റവും അധികം നിഷേധിച്ച കാര്യം തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും അധികം മുശ്രിക്കുകൾ, കുഫാറുകൾ നിഷേധിച്ച വിഷയം ഈ പുനരുജ്ജീവനമാണ്, പുനരുദ്ധാനമാണ്. ഏറ്റവും അധികം അവർ നിഷേധിച്ച വിഷയം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, മുശ്രിക്കുകൾ അവർ തങ്ങൾക്ക് ആവുന്ന രൂപത്തിലെല്ലാം സത്യം ചെയ്തു പറഞ്ഞു. നോക്കൂ നിങ്ങൾ എങ്ങനെ അവർ പറഞ്ഞത്, വഅഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അവർക്ക് കഴിയുന്ന രൂപത്തിലെല്ലാം അവർ സത്യം ചെയ്തു പറഞ്ഞു. ലാ യബഅസുല്ലാഹു മൻ യമൂത്, അല്ലാഹു ഒരിക്കലും മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുന്നതല്ല. ബല വഅദൻ അലൈഹി ഹഖ വലാകിന്ന അക്സറു നാസ് ലാ യഅലമൂൻ, അല്ലാഹു പറയുന്നു എങ്കിൽ അതുപോലെയല്ല കാര്യം, അല്ലാഹു അവരെ ഉറപ്പായും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞു, അയഅഇദുക്കും അന്നകും ഇദാ മിത്തും وكنتم ترابا وعظاما انكم مخرجون. മുശ്രിക്കുകൾ പറഞ്ഞതാണ്, ഈ റസൂലുകൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, മണ്ണായി കഴിഞ്ഞാൽ, എല്ലുകളായി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ. ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെടുന്ന ഈ കാര്യം എത്ര വിദൂരമാണ്. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബഊസീൻ, നമ്മുടെ ഈ ജീവിതം ഇത് മാത്രമാണ് ജീവിതം, ഇതിനപ്പുറത്തൊരു ഹയാത്തിന് വരാനില്ല എന്ന് അവർ വാദിക്കുന്നതാണ്. ഒമാ നഹ്നു ബിമബഊസീൻ, നാം ഒരിക്കലും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതല്ല എന്നും അവർ അവകാശപ്പെടുന്നതാണ്.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ഇത്രയുമാണ് ബഅസിനെ കുറിച്ച് അദ്ദേഹം വിവരിച്ചത്, ഈ പറഞ്ഞ കാര്യങ്ങളാണ്. വഅർസലല്ലാഹു ജമീഅ റുസുലി മുബശ്ശിരീന വമുൻദിരീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ റസൂലുകളെയും നിയോഗിച്ചത് മുബശ്ശിരീൻ വമുൻദിരീൻ, അവർ സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ്, അതോടൊപ്പം താക്കീത് നൽകുന്നവരാണ്. സന്തോഷവാർത്ത അറിയിക്കുന്നത് ആർക്കാണ്? മുഅ്മിനീങ്ങൾക്കാണ്. എന്താണ് സന്തോഷവാർത്ത? സ്വർഗമുണ്ട് എന്നതാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അരികിൽ മനോഹരമായ പ്രതിഫലമുണ്ട് എന്നതാണ്. അപ്പോൾ മുൻദിരീൻ, അതോടൊപ്പം അവർ താക്കീത് നൽകുന്നവരാണ്. എന്തിനെക്കുറിച്ചാണ് താക്കീത് നൽകുന്നത്? നരകത്തെക്കുറിച്ചാണ്. ആർക്കാണ് താക്കീത് നൽകുന്നത്? കുഫാറുകൾക്കാണ്, മുനാഫിഖുകൾക്കാണ്, മുശ്രിഖുകൾക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാത്തിരിക്കുന്ന ശിക്ഷ അല്ലാഹു അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. വദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് അല്ലാഹുവിന്റെ ആയത്താണ്. റസൂലൻ മുബഷിരീൻ വമുൻദിരീൻ, അല്ലാഹു റസൂലുകൾ അയച്ചിരിക്കുന്നു. മുബഷിരീൻ വമുൻദിരീൻ, അവർ സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്, താക്കീത് നൽകുന്നവരാണ്. എന്തിനു വേണ്ടിയാണ് അവരെ അയച്ചത്? ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ ബഅദ റസൂൽ, ഈ റസൂലുകൾക്ക് ശേഷം മനുഷ്യർക്ക് അള്ളാഹുവിനെതിരെ ഒരു ന്യായവും ബാക്കിയാകാതിരിക്കുന്നതിനു വേണ്ടിയാണ്. അള്ളാഹുവിനെതിരെ മനുഷ്യർ ന്യായം പറയാതിരിക്കാനാണ്. എന്താ ന്യായം? ഒരു നബിനെ അയച്ചുകൂടായിരുന്നോ? ഞങ്ങളോട് പറഞ്ഞു തന്നൂടായിരുന്നോ? ഞങ്ങളിത് പഠിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്കിത് അറിയാൻ സാധിച്ചില്ലല്ലോ എന്ന് അവർ നാളെ പറയാതിരിക്കുന്നതിനു വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഹദ അഹബ്ബു ഇലൈഹി അൽഉദ്റു മിൻ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയേക്കാൾ ഒഴിവുകഴിവ് ഇഷ്ടപ്പെടുന്ന മറ്റൊരാളുമില്ല. ഒരാൾക്കൊരു ന്യായം പറയാനുണ്ട് എങ്കിൽ ആ ന്യായം ഇഷ്ടപ്പെടുന്ന മറ്റൊരാളുമില്ല. ومن من أجل ذلك بعث بعث المبشرين والمنذرين. അതുകൊണ്ടാണ് അള്ളാഹു അവന്റെ റസൂലുകളെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടും താക്കീത് നൽകുന്നവരായിക്കൊണ്ടും നിയോഗിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്കുമേൽ തെളിവ് സ്ഥാപിച്ചിരിക്കുന്നു വ്യക്തമായ രൂപത്തിൽ. ഒരാൾ അധികനേരം നോക്കേണ്ടതില്ല, കുറച്ചു നേരം പഠിച്ചാൽ തന്നെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ എളുപ്പമാണ് സത്യത്തിന്റെ വഴി. പക്ഷെ നോക്കാൻ ഒന്ന് തയ്യാറാകണമെന്ന് മാത്രം. നോക്കിയാൽ ഒരു ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി സത്യം കണ്ടെത്താൻ ശ്രമിച്ചാൽ അയാളെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയും ഇക്കാലഘട്ടത്തിലില്ല. മാത്രമല്ല, പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, മനുഷ്യരുടെ ആഗ്രഹവും താല്പര്യവും കുറയുന്നതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ എളുപ്പമാക്കി നൽകും. പഴയ കാലഘട്ടത്തിൽ ഒരു ഹദീസ് ലഭിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? മാസങ്ങൾ വഴിദൂരം ചിലപ്പോൾ യാത്ര ചെയ്യണം. പിന്നീട് അത് എളുപ്പമായി പുസ്തകങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടു. എന്നാലും അപ്പോഴും ഹദീസിന്റെ സനദ് പരിശോധിക്കണം. അങ്ങനെ കാലങ്ങൾ കഴിപ്പ് വീണ്ടും എളുപ്പമാക്കപ്പെട്ടു. പണ്ഡിതന്മാർ വീണ്ടും വീണ്ടും എളുപ്പമാക്കിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെ താല്പര്യം കുറയുന്നതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല മുന്നിലുള്ള വഴികൾ എളുപ്പമാക്കി നൽകുകയാണ്. അല്ലെ? അപ്പോൾ ഒരു ചെറിയൊരു ബട്ടൺ അമർത്തിയാൽ നിനക്ക് അന്വേഷിക്കുന്ന കാര്യം കണ്ടെത്താൻ എളുപ്പമാണ്. അത് സത്യം കണ്ടെത്താനുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കിക്കൊണ്ടേയിരിക്കും. അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു എളുപ്പമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ നബിമാര റസൂലുകളെ അള്ളാഹു അയച്ചിരിക്കുന്നു. വഅവ്വലുഹും നൂഹ് അലൈഹിസ്സലാം, റസൂലുകളിൽ ആദ്യത്തെ റസൂലാരാൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമാണ്. وآخرهم محمد صلى الله عليه وسلم أوسانة رسول آران محمد نبي صلى الله عليه وسلم يان. وهو خاتم النبيين أبدنا عن نبي ماري أندي مناي تولد. والدليل على أن أولهم نوح قوله تعالى نوح نبيان آدية رسول يندن الله تلو قرآن الآية الله برني لكم إنا أوحينا إليك كما أوحينا إلى نوح والنبيين من بعده. നാം നബിയെ താങ്കൾക്ക് വഹി നൽകിയിരിക്കുന്നു. താങ്കളെ പിന്നെ അവസാനത്തെ നബിയാണ്, അവസാനത്തെ നബിയായ താങ്കൾക്ക് നാം സന്ദേശം നൽകിയിരിക്കുന്നു. എങ്ങനെ? കമാ ഔഹൈന ഇലാ നൂഹ്, നൂഹിന് നാം സന്ദേശം നൽകിയതുപോലെ. ഈ ആയത്ത് ചില പണ്ഡിത ധാരാളം പണ്ഡിതന്മാർ അഹ്ലു സുന്നത്തിന്റെ അഖീദയിൽപ്പെട്ടതായി ഈ പാഠം പലരും പറയാറുണ്ട്. എന്ത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമാണ് ആദ്യത്തെ റസൂൽ. ഷഫാഅത്തിന്റെ ഹദീസിലും ഇത് കാണാം. ഷഫാഅത്തിന്റെ ഹദീസിൽ ധാരാളം നബിമാരുടെ അരികിലേക്ക് മനുഷ്യർ ഷഫാഅത്ത് ചോദിച്ചുകൊണ്ട് ചെല്ലുന്നതാണ്. അള്ളാഹുവിനോട് ശുപാർശ പറയാൻ വേണ്ടി നബിമാരുടെ മുന്നിലേക്ക് അവർ ചെല്ലുന്നതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ ചെന്നുകൊണ്ട് അവർ പറയും, യാ നൂഹു അൻത അവ്വലുർ റുസുൽ ഇലാ അഹ്ലിൽ അർദ്, നൂഹ് താങ്കളാകുന്നു ഭൂമിയിലേക്കുള്ള ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ റസൂൽ താങ്കളാണ് എന്ന് അവർ പറയുന്നതാണ്. ഈ ഹദീസ് വ്യക്തമായ തെളിവാണ്. ആദ്യത്തെ റസൂൽ ആരാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അവസാനത്തെ നബി ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ വിഷയം നമ്മൾ മുൻപ് വിവരിച്ച കാര്യമാണ്. വകുല്ലു ഉമ്മത്തിൻ ബഅസല്ലാഹു ഇലൈഹാ റസൂല മിൻ നൂഹ് ഇലാ മുഹമ്മദ്, അല്ലാഹു നിയോഗിച്ച എല്ലാ റസൂലുകളും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വരെയുള്ളവർ, യഅമുറുഹും ബിഇബാദത്തില്ലാഹി വഹ്ദഹ്, അവരെല്ലാം തങ്ങളുടെ ജനങ്ങളെ ക്ഷണിച്ചത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന കാര്യത്തിലേക്കാണ്. വയൻഹാഹും അൻ ഇബാദത്തി ത്വാഗൂത്, ത്വാഗൂത്തുകളെ ആരാധിക്കുന്നത് അവസാനിപ്പിക്കണം എന്നു പറഞ്ഞുകൊണ്ടാണ് അവരെ എല്ലാം അല്ലാഹു നിയോഗിച്ചത്. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവെന്താൻ? അല്ലാഹുവിന്റെ ആയത്താൻ. ولقد بعثنا في كل امه رسولا ان اعبدوا الله واجتنبوا الطاغوت, نام എല്ലാ ഉമ്മത്തിലേക്കും റസൂലുകൾ അയച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞുകൊണ്ടാണ് അയച്ചത്? അന ഇബ്ദു അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവനു മാത്രം ആരാധനകൾ നൽകണം. വജ്തനിബു ത്വാഗൂത്, നിങ്ങൾ ത്വാഗൂത്തുകളെ അകറ്റി നിർത്തണം. വജ്തനിബു എന്നാണ് അല്ലാഹു പറഞ്ഞത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു വത്രുകു ത്വാഗൂത് എന്നല്ല, നിങ്ങൾ ത്വാഗൂത്തിനെ ഉപേക്ഷിക്കണം എന്നല്ല, വജ്തനിബു, നിങ്ങൾ ത്വാഗൂത്തുകളെ അകറ്റി നിർത്തണം. അല്ലെ, അറബിയിൽ ജാനിബ് എന്ന് പറയും, ഒരു ഒരു ഭാഗം, ഇതൊരു ഭാഗം, ഇതൊരു ജാനിബ്, ഇതൊരു ജാനിബ്. താഗൂത്ത് ഒരു ജാനിബിലാണ് എങ്കിൽ, താഗൂത്തുകൾ ഒരു പക്ഷത്താണ്, അവർ കിഴക്കാണ് എങ്കിൽ നിങ്ങൾ പടിഞ്ഞാറാകണം. അങ്ങനെ അത്രമാത്രം അകൽച്ച നിങ്ങൾക്കിടയിൽ നിങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. വജ്തനിബു ത്വാഗൂത്, നിങ്ങൾ താഗൂത്തുകളെ ഉപേക്ഷിക്കുകയും വേണം. വഫ്തറല്ലാഹു അലാ ജമീഇൽ ഇബാദി അൽകുഫ്റ ബിത്താഗൂതി വൽ ഈമാന ബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല താഗൂത്തുകളെ നിഷേധിക്കുകയും അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുക എന്നത് സർവ്വ അടിമകൾക്കും മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ ചോദ്യം വരും, എന്താണ് ഈ ത്വാഗൂത് എന്ന് പറഞ്ഞാൽ? ഖാല അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ത്വാഗൂത് എന്നതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അറബിയിൽ തഗാ എന്ന വാക്കിൽ നിന്നാണ് ത്വാഗൂത് എന്ന പദം വന്നിട്ടുള്ളത്. തഗാ എന്ന വാക്കിന്റെ അർത്ഥം ഒരു കാര്യം നിയന്ത്രണം വിട്ട് അങ്ങേറ്റം അതിരി കവിയുന്നതിനാണ് തഗാ എന്ന വാക്ക് അറബിയിൽ പറയുക. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞത്? ഇന്നാ ലമ്മാ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ, നാം വെള്ളം അത് തഗാ ചെയ്തപ്പോൾ. നോക്കൂ നിങ്ങൾ, നൂഹ് നബിയുടെ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായ പ്രളയം പോലെയാണോ സംഭവിച്ചത്? അല്ല, തഗൽ മാ, വെള്ളം അതിന്റെ എല്ലാ കെട്ടുകളും പൊട്ടിച്ച് അങ്ങേയറ്റം മുകളിലേക്ക് ഉയർന്നു. പർവ്വതങ്ങളെ വരെ മൂടിക്കളയുന്ന രൂപത്തിൽ വെള്ളം ഉയർന്നുപോയി. ഈ രൂപത്തിൽ അങ്ങേയറ്റം അതിരിവിടുന്നതിനാണ് തഗ എന്ന വാക്ക് ഉപയോഗിക്കുക. അപ്പൊ അതിന് ത്വാഗൂത് എന്നതിന്റെ അർത്ഥം മനസ്സിലാവും. ത്വാഗൂത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ ഏറ്റവും അധികം അതിരി കവിഞ്ഞവനാണ്, അതാണ് ത്വാഗൂത് എന്നതിന്റെ അർത്ഥം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ത്വാഗൂത് എന്ന വാക്ക് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മഅന ത്വാഗൂത് മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഅ്. ത്വാഗൂത് എന്ന് പറഞ്ഞാൽ മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു, ഒരു അടിമ അവൻ അല്ലാഹു നിശ്ചയിച്ച അതിര് ലംഘിക്കലാണ്. അല്ലാഹു ഏതൊരു കാര്യത്തിനും ഒരു അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. ഇബാദത്തിന്റെ കാര്യത്തിലുള്ള അതിരെന്താ? എന്താ ഇബാദത്തിന്റെ കാര്യത്തിൽ അതിര്? അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ഈ അതിര് ഒരാൾ ലംഘിച്ച് അപ്പുറത്ത് കടന്ന് ഒരാൾ അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്താൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അല്ലാഹു നിശ്ചയിച്ച അതിര് അതിക്രമിച്ചിരിക്കുന്നു. അത് അതിക്രമിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ആരാധിക്കുന്ന ആരാധ്യ വസ്തു അവനെ സംബന്ധിച്ചിടത്തോളം താഗൂത്തായി മാറും. ഇതാണ് താഗൂത്ത് എന്നതിന്റെ അർത്ഥം. ഇബ്നു ഖയ്യിം പറഞ്ഞത് മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു, ഒരു മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച അവന്റെ അതിര് ലംഘിച്ചുകൊണ്ട് മിൻ മഅബൂദ്, ഒരാളെ ഇബാദത്ത് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ആളുകൾ ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നു. ഈ ആൾ ദൈവത്തെ ആരാധിക്കുക എന്നത് അല്ലാഹു നിശ്ചയിച്ച അതിര് കടക്കലാണ്. അവരെ ദൈവമെന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ അവനെന്താണ്? താഗൂത്താണ് അത്. അയാൾ പിന്നെ സ്ത്രീ ആവട്ടെ, പുരുഷനാവട്ടെ, അമ്മയാവട്ടെ, അച്ഛനാവട്ടെ, ആരാവട്ടെ, ഇങ്ങനെ ഒരാൾ അള്ളാഹു നിശ്ചയിച്ച അതിര് ലംഘിച്ചാൽ അവൻ താഗൂത്താണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ശത്രു താഗൂത്താണ്, ഏറ്റവും വലിയ ശത്രു. ചെറിയ കാര്യമല്ല. അതാണ് മിൻ മഅബൂദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഔ മത്ബൂഉ, അതല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ഇത്തിബാ, പിൻപറ്റൽ, അതിന്റെ പരിധി ഒരാൾ ലംഘിച്ചാൽ അയാൾ താഗൂത്താകും. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പണ്ഡിതന്മാരെ പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അവരെ ഇത്തിബാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരാൾ പണ്ഡിതന്മാരെ പിൻപറ്റുന്നതിൽ അതിര് കവിഞ്ഞു, അള്ളാഹു ഹലാലാക്കിയ കാര്യം ഹറാമാക്കാൻ അയാൾക്ക് അനുവാദം കൊടുത്താലോ? ഈ പണ്ഡിതൻ അയാളുടെ കാര്യത്തിൽ എന്തായി മാറി? താഗൂത്തായി മാറി. നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും അവരുടെ റബ്ബുകളായി മാറിയതുപോലെ ഇവൻ ഒരു പണ്ഡിതനെ പുരോഹിതനെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി നിയമം പറയാൻ അവകാശമുള്ള ഒരാളായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ താഗൂത്തായി മാറി. ഇതാണ് മഅബൂദിന മത്ബൂ എന്ന് പറഞ്ഞത്. ഔ മുത്താഇൻ, അതല്ലെങ്കിൽ അനുസരിക്കപ്പെടുക എന്ന കാര്യത്തിൽ ഒരാൾ അതിരി കവിഞ്ഞാൽ, ഉദാഹരണത്തിന് ഭരണാധികാരികളെ അനുസരിക്കണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പക്ഷെ അതിന് അള്ളാഹു ഒരു അതിരി നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് അതിരി? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിലാണ് അനുസരിക്കേണ്ടത്. ഒരാൾ ഭരണാധികാരിക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾ മാറ്റിമറിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ ഭരണാധികാരി അവന്റെ വിഷയത്തിൽ താഗൂത്തായി മാറി. അള്ളാഹ് ഹലാലാക്കിയ, ഉദാഹരണത്തിന് ഒരു ഭരണാധികാരി കള്ള് ഹലാലാക്കി എന്ന് വിചാരിക്കുക. അപ്പൊ അവൻ പറയണ, ഇനി മുതൽ കള്ള് ഹലാല, എന്റെ നാട്ടിലെ ഭരണാധികാരി ഹലാലാക്കിയിട്ടുണ്ട്, കുടിക്കാമെന്ന് പറഞ്ഞാൽ അവന്റെ കാര്യത്തിൽ ഈ ഭരണാധികാരി താഗൂത്താണ്. ഇൻഷാ അല്ലാഹ് കിതാബു തൗഹീദ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഇത് നമുക്ക് കൂടുതൽ വിശദീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ചുരുക്കി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇബാദത്ത് ചെയ്യുന്നതിൽ, പിൻപറ്റുന്നതിൽ, അനുസരിക്കുന്നതിൽ അതിരി കവിഞ്ഞാൽ അത് താഗൂത്തായി മാറുന്നതാണ്. ഇൻഷാ അല്ലാഹ് അത് കൂടുതൽ പിന്നീട് നമുക്ക് വിശദീകരിക്കുന്നതാണ്. വത്തവാഗീതു കസീറ, താഗൂത്തുകൾ ധാരാളമുണ്ട്. പല ജാതി താഗൂത്തുകളുണ്ട്, പല രൂപത്തിലുള്ള താഗൂത്തുകളുണ്ട്. എന്നാൽ വറൂസുഹും ഖംസ, താഗൂത്തുകളുടെ നേതാക്കന്മാർ അഞ്ചു പേരാണ്. അഞ്ചു പേർ താഗൂത്തുകളുടെ തലവന്മാരാണ്. ഒന്നാമത്തേത് ഇബ്ലീസു ലഅനഹുല്ലാഹ്, താഗൂത്തിന്റെ ഒന്നാമത്തെ നേതാവ് ഇബ്ലീസാണ്. അവനാണ് മനുഷ്യരെ വടികേടിലേക്ക് നയിക്കുന്ന ഏറ്റവും കടുത്ത ശത്രു, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ശത്രു, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണ്. ലഅനഹുല്ലാഹ്, അള്ളാഹു അവനെ ശപിക്കുമാറാകട്ടെ. ഇബ്ലീസ് അവൻ താഗൂത്തുകളിൽ ഒന്നാമനാണ്. ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യാ ബനി അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബ്ദു അശ്ശൈത്താൻ. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബ്ദു അശ്ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ആദമിന്റെ സന്തതികളെ നാം നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലയോ? എന്താണ് കരാർ? ലാ തഅബ്ദു അശ്ശൈത്താൻ, പിശാചിനെ ആരാധിക്കാൻ പാടില്ല. പിശാചിനെ ആരാധിക്കുക എന്നത് നേർക്കുനേരെ നിർവഹിക്കുന്ന കൂട്ടർ പഴയകാലത്തുണ്ടായിട്ടുണ്ട്, ഇക്കാലത്തുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ സിഹ്റിന്റെ ആളുകൾ, മാരണം ചെയ്യുന്നവർ, കൈവിഷം നൽകുന്നവർ, അവർ ഈ മാരണം അത് വിജയിക്കുന്നതിന് വേണ്ടി പിശാചിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ ചില പിന്നെ ജ്യോത്സ്യന്മാരടുത്ത് ചെന്നാൽ അവർ പറയും, അമാവാസി രാത്രിയിൽ പിന്നെ ഒരു കറുത്ത കോഴിയെ പിടിച്ച് ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അറുത്ത് അതിൻ്റെ രക്തം കല്ലിനു മുകളിൽ ഒഴിക്കണം. എന്തീ പറഞ്ഞ്, ഇതെന്തേ കറുത്ത കോഴിക്കെന്താ വൃത്തിയ? ഇത് പിശാജ് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്, പിശാജ് അവരോട് പറയുന്ന കാര്യങ്ങളാണ്. പിശാജിനെ ആരാധിക്കുക എന്നത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നിലനിന്നിരുന്ന കാലഘട്ടമുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ സാത്താൻ സേവകർ എന്ന പേരിൽ പിന്നെ രഹസ്യമായും ചിലയിടങ്ങളിലൊക്കെ പരസ്യമായും പല വൃത്തികേടുകളും തോന്നിവാസങ്ങളും നടമാടുന്നുണ്ട്. ഇത് പിശാചിനുള്ള ആരാധന ഈ കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ്, ഇവരുടെ വിശ്വാസപ്രകാരം ഇബ്ലീസാണ് നായകൻ, ഇബ്ലീസാണ് നായകൻ, പിശാചാണ് മനുഷ്യരെ സംരക്ഷണം. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. വലാലത്ത് അതിൻ്റെ വഴികേടിൻ്റെ കടുത്ത അവസ്ഥകളാണ് ഇതെല്ലാം. ഇബ്ലീസ് അവനെ ആരാധിക്കുക എന്നത് തന്നെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. മറ്റു ചിലർ നേരെ ഇബ്ലീസിനെ ആരാധിക്കുന്നില്ല, മറിച്ച് ഇബ്ലീസ് അള്ളാഹുവിന് പുറമേയുള്ളവരെ ആരാധിക്കാൻ പറയുമ്പോൾ അതനുസരിക്കുന്നു. അതുകൊണ്ടാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖൽഫ കുല്ലി സനമിൻ ഷൈത്താൻ, എല്ലാ വിഗ്രഹങ്ങൾക്കും പിന്നിലും ഒരു ഷൈത്താനുണ്ട്. ആ വിഗ്രഹത്തെ ഉണ്ടാക്കാനും അതിനെ ആരാധിക്കാനും കൽപ്പിക്കുന്ന ഒരു ഷൈത്താനുണ്ട് എന്ന് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. അപ്പോൾ ഷെയ്ത്താനാണ്, ഇബ്ലീസാണ് ഒന്നാമത്തെ താഗൂത്. രണ്ടാമത്തേത് വമൻ ഉബിദ വഹുവ റാദിൻ, ഒരു മനുഷ്യൻ അവൻ ആരാധിക്കപ്പെടുകയും അതിൽ തൃപ്തി അടയുകയും ചെയ്താൽ അവൻ താഗൂത്താണ്. ഒരാളെ ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങാൻ, അപ്പൊ അവൻ ആ ആരാധനകൾ സ്വീകരിക്കുന്നതിൽ തൃപ്തി കണ്ടാൽ, അവനത് സന്തോഷിച്ചാൽ, എന്നെ ആരാധിച്ചോളൂ എന്ന രൂപത്തിൽ അവൻ അവിടെ ഇരുന്നു കൊടുത്താൽ അവനതിൽ തൃപ്തനായാൽ അവൻ താഗൂത്താണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അവകാശപ്പെട്ട ഇബാദത്ത് ഒരാൾ സ്വയം സ്വീകരിക്കാൻ തുടങ്ങിയാൽ അവൻ താഗൂത്തിൽ ഉൾപ്പെടും. ഈ കാലഘട്ടത്തിലെ ആൾ ദൈവങ്ങളൊക്കെ ഇതിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഏതാണ്ട് കയറി വന്നിട്ടുള്ള ഈ കാലം, നമ്മുടെ നാട്ടിലാണത് വല്ലാതെ ഉള്ളത്. ഒരാൾ വലിയൊരു കളിക്കാരനായാൽ അവനൊരു ക്ഷേത്രം, അവൻ പിന്നെ അതിലെ ദൈവമാണ്. ഇയാൾ ക്രിക്കറ്റിലെ ദൈവം, ഇയാൾ ഫുട്ബോളിലെ ദൈവം. മുസ്ലിമിനാകെ ഇബാദത്ത് ചെയ്യപ്പെടാൻ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഒരൊറ്റ റബ്ബേ ഉള്ളൂ, ഒരൊറ്റ ഇലാഹേ ഉള്ളൂ, വേറൊരു ഇലാഹില്ല. ഈ ദൈവം ആരാധന ആരാധിക്കപ്പെടുന്ന തമാശ പറയാനുള്ള വാക്കുകളല്ല. അപ്പോൾ ഇങ്ങനെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിൽ താൻ ആരാധിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞതിന് ശേഷവും അതിന് തൃപ്തനായി ഇരുന്നു കൊടുക്കുന്നവർ അവൻ താഗൂത്താൻ. നമ്മുടെ നാട്ടിൽ ചില തങ്ങന്മാരെന്ന് പറയുന്ന കൂട്ടത്തിൽ ചില ആളുകൾ, അവരുടെ മുൻപിൽ ആളുകൾ വന്ന് സുജൂദ് ചെയ്യും, കാലിന് മുന്നിൽ സുജൂദ് ചെയ്യും. അവൻ തടയില്ല, അവനൊരു പ്രശ്നമല്ല, അവനത് കൽപ്പിച്ചുകൊണ്ടിരിക്കും. താഗൂത്താണ് അവൻ. പേര് ഹസനായിട്ടും കാര്യമില്ല, പേര് മുഹമ്മദ് എന്നായിട്ടും കാര്യമില്ല, പേര് എന്ത് എത്ര ഇസ്ലാമിന്റെ പേരുണ്ടായിട്ടും കാര്യമില്ല. അവൻ താഗൂത്താണ്, അവൻ അള്ളാഹുവിന്റെ ശത്രുവാണ്. അതാണ് രണ്ടാമത്തെ ആൾ. ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം താഗൂത്തിന് പറഞ്ഞ നിർവചനമാണിത്, മൻഉബിദ വഹുവ റാദിൻ, ആരെങ്കിലും സ്വയം ആരാധിക്കപ്പെടുകയും അതിൽ തൃപ്തി അടയുകയും ചെയ്താൽ അവൻ താഗൂത്താണ്. മൂന്നാമത്തെയാൾ മൻ ദഅ ഇലാ ഇബാദതി നഫ്സിഹി, ഒരാൾ തന്നെ ആരാധിക്കുന്നതിന് ജനങ്ങളെ ക്ഷണിച്ചാൽ അവൻ താഗൂത്താണ്. എന്നെ ആരാധിക്കൂ എന്ന് ഒരാൾ പറഞ്ഞാൽ, നമ്മളെ നാട്ടിൽ പണ്ടൊരുത്തനുണ്ടായിരുന്നു കുറച്ചു കാലം മുന്നേ വരെ, പണ്ടെന്ന് പറയാനില്ല, അയാൾ സ്വയം തന്നെ ജാറും ആദ്യം തന്നെ പണിയൊക്കെ കഴിപ്പിച്ച് ടൈൽസൊക്കെ ഇട്ട് മരണത്തിന് മുമ്പ് തന്നെ റെഡിയാക്കി വെച്ചു. എന്തിനു വേണ്ടി? മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരെ ആരാധിക്കാൻ വരാൻ വേണ്ടി. കുറ്റിപ്പുറം ഭാഗത്തെങ്ങാനൊന്നും എൻ്റെ ഓർമ്മ. ഇങ്ങനെ സ്വയം ആരാധിക്കപ്പെടുന്നതിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുന്നവൻ താഗൂത്താണ്. അത് ജീവനുള്ള സന്ദർഭത്തിലോ മരിച്ചതിന് ശേഷമോ എന്താകട്ടെ, അവൻ താഗൂത്താണ്. അപ്പൊ ഈ രൂപത്തിൽ മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യാൻ, തന്നെ ഇബാദത്ത് ചെയ്യാൻ ജനങ്ങളെ ക്ഷണിക്കുന്നവനാണ്. അങ്ങനെയുള്ള പല ജാതി ആളുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ട്, തന്നെ ആരാധിക്കാൻ വേണ്ടി ജനങ്ങളോട് പറയുന്ന, ജനങ്ങളുടെ ആരാധ്യനായി മാറാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല, മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നവർ താഗൂത്തുകളിൽപ്പെട്ടവരാണ് എന്നതിൽ സംശയമില്ല. ഫിറഔൻ ആ പറഞ്ഞ ആളുകൾക്ക് ഒരു ഉദാഹരണമാണ്. ഫിറഔൻ എന്താ പറഞ്ഞു? അന റബ്ബുക്കും അല്ല അല്ല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബും. താഗൂത്തായിരുന്നു. ഇത്തരം ആരാധനകൾക്ക് ക്ഷണിക്കുന്ന ആളുകൾ, ഈ താഗൂത്തുകൾ, അവരോട് സ്നേഹം വെക്കുക എന്നോ അവരെ ബഹുമാനിക്കുക എന്നുള്ളത്, അവരെ നല്ല വാക്ക് പറയുക എന്നുള്ളത് മുസ്ലിമിന് ചിന്തിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഖേദകരമെന്ന് പറയട്ടെ, സങ്കടപ്പെടുത്തുന്ന യാഥാർത്ഥ്യം എന്തെന്നാൽ, ഇത്തരം താഗൂത്തുകളെ സ്നേഹിക്കരുത് എന്ന് ജനങ്ങളോട് പറയേണ്ടി വരുന്നു എന്നതിലാണ് ഇന്ന് വിഷമമുള്ളത്. മുസ്ലിം പേരുള്ള ആളുകൾ ചിലർ പറയുന്നതാണ്, ഏതെങ്കിലും പിന്നെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഇത്തരം ആൾ ദൈവങ്ങളായിരിക്കുന്നുണ്ട്. എന്നാൽ അവർ പറയും, എന്തൊക്കെ ആയിക്കോട്ടെ, അവര് ആശുപത്രിയിൽ ഫ്രീ ആയ ചികിത്സ ഉണ്ട്, അവരാളുകൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. എന്ത് വിഡ്ഢിത്തമാണ് ജനങ്ങൾ ഈ പറയുന്നത്! നിന്റെ അടുത്തുനിന്ന് ഒരാൾ 10 കോടി കട്ടതിന് ശേഷം 5 റുപ്യ കൈക്ക് വലിച്ചെറിഞ്ഞെന്ന് കഴിഞ്ഞാൽ എന്തായാലും നീ പറയാ സേവനം എന്നാ പറയാ? നാട്ടുകാരുടെ സമ്പത്ത് അന്യായമായി തട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് 2-3 തുട്ടുകൾ വലിച്ചെറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് സേവനമാണ്? ഇത് പറയുന്നത് മുസ്ലിം പേരുള്ള ആളുകളാണ്. എന്തിനധികം തലയ്ക്കെട്ട് കെട്ടിയ ആളുകൾ വരെ ഇങ്ങനത്തെ അമ്മയും അച്ഛനും അതിൻ്റെ ആഘോഷത്തിനും അവരുടെ പിറന്നാളിനും പോയി ഇരുന്ന് കൊടുക്കുന്നു എന്നിട്ട് പറയാണ്, മുസ്ലിം പേരുള്ളവർ പറയാണ്, അമ്മ സ്നേഹമാണ്, അമ്മ യാഥാർത്ഥ്യമാണ്, ലാ ഇലാഹ ഇല്ലല്ലാ. ഇത് പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്നത് എത്ര വലിയ കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. മുസ്ലിമീങ്ങൾ എവിടെ എത്തി എന്നുള്ളതിന് വലിയ അടയാളമാണ്. ഇത് പറഞ്ഞാൽ, ഇത് കേട്ടാൽ ഒരു ചില എന്തിനാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പറയും. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന, അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ ആദരിക്കുക, അവരോട് സ്നേഹം കാണിക്കുക എന്നുള്ളൊരു മുസ്ലിമിന് യോജിച്ചു ചിന്തിക്കാൻ പറ്റുമോ? അവൻ ആലോചിക്കാൻ പറ്റുമോ? നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മാനെ ചീത്ത പറഞ്ഞ ഒരുത്തനോട് ഈ പറഞ്ഞ സ്നേഹം കാണിക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇവൻ. ഇങ്ങനെ അവനോട് സ്നേഹം കാണിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാലാമത്തേത് വമനിദ്ദഅ ശൈഅ മിൻ ഇൽമിൽ ഗൈബ്, ആരെങ്കിലും ഗൈബ് അറിയുമെന്ന് വാദിച്ചാൽ അവൻ താഗൂത്താണ്. എനിക്ക് മറിഞ്ഞ കാര്യം അറിയാമെന്ന് വാദിച്ചാൽ ജ്യോത്സ്യന്മാർ താഗൂത്തുകളാണ്. ജനങ്ങളെ വലിയൊരു വിഭാഗത്തെ വഴികേടിലേക്ക് നയിക്കുന്നവരാണ് അവർ. അതുപോലെ തന്നെ ഇസ്ലാമിക് ജ്യോതിഷം എന്ന പേരിൽ ഇരിക്കുന്ന കുറേ എണ്ണുണ്ട്, അതും ഈ പറഞ്ഞതിലാണ് ഉൾപ്പെടെ. ഒരാൾക്കും ഗൈബ് അറിയില്ല അല്ലാഹുവിനല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഖുൽ ലാ യഅലമു മൻ ഫിസ്സമാവാത്തിൽ വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശങ്ങളിലോ ഭൂമിയിലോ ഗൈബ് ഒരാൾക്കും അറിയില്ല അല്ലാഹുവിനല്ലാതെ. നബിമാർക്കും അറിയില്ല, റസൂലുകൾക്കും അറിയില്ല, പിന്നെ അത് വേറൊരാൾക്കും അറിയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ഫസദ്ദഖഹു ഫീമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അരികിൽ ചെന്നു, ഒരു മറഞ്ഞ കാര്യം അറിയാമെന്ന് വാദിക്കുന്നവന്റെ അരികിൽ ചെന്നു, എന്നിട്ട് അവനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയും അവൻ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു മേൽ അവതരിപ്പിക്കപ്പെട്ടതിനെ നിഷേധിച്ചിരിക്കുന്നു. ചെറിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല. എന്റെ മാല കളഞ്ഞു വയ്ക്കുന്നത് തങ്ങളെ എവിടാന്നൊന്ന് നോക്കി പറഞ്ഞുതരണം എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല, അത് ഗൈബാണ്. മഷി നോക്കുന്ന ആളുകൾ, കൈ അതിൻ്റെ വര നോക്കിയിട്ട് ഇത് പറയുന്നവർ, അതുപോലെ തന്നെ കയ്യെഴുത്ത് നോക്കിയിട്ട് ഭാവി പറയുന്നവർ, ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. ഇതൊന്നും ഇത് ഈ പറഞ്ഞതിൽ ചിലത് തനിച്ച ശിർക്കാണ്, മറ്റു ചിലത് അതിലേക്കുള്ള വടിയാണ്, നേരെ ശിർക്കല്ലെങ്കിലും. അതുപോലെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാവുന്ന കരുതുക, ഇതാ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ആരാകും എന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ എന്താണ്, ഈ പറഞ്ഞ ചിലത് തമാശകളാണ്. പക്ഷെ ഇത്തരം തമാശകൾ മുസ്ലിമിന് യോജിച്ചതല്ല. എല്ലാ തമാശയിലും പോയി നിന്ന് കൊടുക്കേണ്ടവനല്ല അവനവൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, അത് കാത്തു സൂക്ഷിക്കേണ്ടവനാണ് എന്ന് നാം മറക്കാൻ പാടില്ല. അഞ്ചാമത്തെ ആൾ, വമൻ ഹക്കമ ബിഗൈരി മാ അൻസല അല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതല്ലാത്തത് കൊണ്ട് വിധിക്കുന്നവരാണ്. ഇത് വിശദീകരിക്കേണ്ട വിഷയമാണ്, ധാരാളം വിശദീകരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് കിതാബ് തൗഹീദിന്റെ വിശദീകരണത്തിൽ ഈ ഭാഗങ്ങൾ കൂടുതൽ വരുന്നത് കൊണ്ട് നമുക്കത് അവിടേക്ക് മാറ്റിവെക്കാം. والدليل قوله تعالى പറഞ്ഞതുള്ള തെളിവ് ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അത് നമ്മൾ മുൻപ് വിശദീകരിച്ചതാണ്. വഹാദ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ആയത്തിൽ പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. വഫിൽ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്, റഅസുൽ അംരി അൽ ഇസ്ലാം, ഒരു കാര്യത്തിന്റെ ശിരസ് എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശിരസ് അവന് എത്ര വലുതാണോ, എത്ര പ്രാധാന്യമുള്ളതാണോ, തല എന്ന് പോയാൽ പിന്നെ അവന് ബാക്കിയുണ്ടോ? ഇല്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശിരസ് അവന് എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെയാണ് ഇസ്ലാം. ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ, പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അവൻ മുസ്ലിം ആവണം. അതില്ലേ, അവൻ്റെ കഥ കഴിഞ്ഞു, അവൻ്റെ അവസ്ഥ നശിച്ചു കഴിഞ്ഞു. വഅമൂദുഹു സ്വലാ, ആ ഇസ്ലാമിനെ ആ ദീനിനെ നിലനിർത്തുന്ന അതിൻ്റെ തൂണെന്താണ്? നിസ്കാരമാണ്. നിസ്കാരം എത്ര ശക്തമാണോ അത്രയും അവൻ്റെ ഇസ്ലാം ശക്തമായിരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾക്ക് ഇസ്ലാമുണ്ട് എങ്കിൽ അവൻ്റെ അടിത്തറ ശരിയായി, പക്ഷേ നിസ്കാരം വരാത്തിടത്തോളം അവൻ്റെ വീടിന് നിലനിൽപ്പില്ല. ഇസ്ലാമാകുന്ന വീട് അതിന് ശക്തി ഉണ്ടാവുകയില്ല. ശക്തി ഉണ്ടാകണമല്ലേ, വീടിൻ്റെ ശക്തി എങ്ങനെ മനസ്സിലാക്കുക? തൂണിൻ്റെ ശക്തി മുതലാണ്. തൂണ് എത്രമാത്രം ശക്തമാണ് അത്രയും ശക്തമായി മേൽക്കൂര നിലനിൽക്കും. ഇപ്പോൾ ഒരു മനുഷ്യന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തൂണാണ് നിസ്കാരം. വസിർവതു സനാമിഹി അൽ ജിഹാദു ഫീ സബീലില്ലാ. സിർവതു സനാം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞയാണ്, അതിന്റെ ഏറ്റവും മുകളിലേക്ക് നിൽക്കുന്ന ഭാഗമാണ്. അവന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിനുള്ള ഉയർച്ച, അതിന്റെ ഉന്നതി എന്ന് പറയുന്നത് അൽ ജിഹാദു ഫി സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധമാണ്. അതിലൂടെയാണ് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്സത്ത് കൈവരുന്നത്. അവർക്ക് ജനങ്ങൾക്ക് മുൻപിൽ അധികാരവും ഭരണവും എല്ലാം ലഭിക്കുന്നത് ഈ വഴിയിലൂടെയാണ്. അപ്പോൾ അത് ഇസ്ലാം, അതിൻ്റെ ഇസ്സത്ത് അത് ലഭിക്കപ്പെടുന്നത്, അതിൻ്റെ ഉയർച്ച, അതിൻ്റെ പിന്നെ പ്രതാപം ശക്തമാകുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിലൂടെയാണ്. ഇതാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം വിവരിച്ചത്. അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അഅലം, അല്ലാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. കിതാബിൻ്റെ അവസാനത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു. ഈ കിതാബ് നിങ്ങൾ പിന്നെ ഇത് വളരെയധികം ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട കിതാബാണ്. നമ്മൾ ഈ പുസ്തകം അത് നിസ്സാരമായി കാണരുത്. നമ്മുടെ ദീനിൽ നാം പഠിക്കേണ്ട അടിസ്ഥാനങ്ങളെല്ലാം ഈ കിതാബിലുണ്ട്. അൽഹംദുലില്ലാഹ്, ഇതിന് മലയാളത്തിലെ വിവർത്തനം, ഇതിൻ്റെ ഈ പറയുന്ന ടെക്സ്റ്റ് മാത്രം വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമുണ്ട്. നിങ്ങളിത് പഠിക്കണം. ഈ പുസ്തകം പഠിക്കണേ പഠിക്കാതിരിക്കട്ടെ, നിങ്ങൾ തൗഹീദ് പഠിക്കണം. ദീനുമായി ബന്ധപ്പെട്ട അടിത്തറകൾ നാം നന്നായി പഠിക്കണം. അതിൽ നമുക്ക് ഒരു അലംഭാവം ഉണ്ടാകാൻ പാടില്ല, അതിലൊരു അലസത ഉണ്ടാകാൻ പാടില്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇൻഷാ അള്ളാഹ്, ഈ പുസ്തകം അതിൻ്റെ തുടർച്ചയായി ഇനി നമ്മൾ ദീനിൽ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിൽ നിന്ന് കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം, ഈ ഗ്രന്ഥം പഠിക്കുന്നതിന് വേണ്ടി നാം ഒത്തുകൂടിയത് നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മെ സഹായിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്കിടയിൽ ദീനിൻ്റെ മാർഗത്തിലുള്ള ഐക്യവും ഒരുമയും സാഹോദര്യവും അവൻ നിശ്ചയിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കാനും അത് പിൻപറ്റാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ബാത്തില് അസത്യം തിരിച്ചറിയാനും അതിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള തൗഫീഖ് അവൻ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അറിനൽ ഹഖ് ഹഖൻ വർസുഖന ഇത്തിബാഅ വഅറിനൽ ബാത്തില ബാത്തിലൻ വർസുഖന ഇജ്തിനാബ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക തുഖാ വൽ അഫാഫ വൽ ഗിന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.